ഇന്ത്യൻ സിനിമയ്ക്ക് ഈ മെയ് മാസം 100 വയസ്സ്. 1913 ദാദാ ഫാൽക്കെ നിശബ്ദ ചലച്ചിത്രമായ രാജാ ഹരിശ്ചന്ദ്രൻ നിർമ്മിക്കുമ്പോൾ സ്ത്രീ കഥാപാത്രങ്ങളിൽ സ്ത്രീ വേഷമിട്ട് പുരുഷന്മാർ. അക്കാലത്ത് ചലച്ചിത്ര ക്യാമറകൾ തന്നെ ചുരുക്കും. ഇന്ത്യൻ സിനിമ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്ര പ്രസ്ഥാനം. സാങ്കേതികമായി ഹോളിവുഡിന് തുല്യം, കലാപരമായി ശ്രേഷ്ഠം. സിനിമയുടെ എല്ലാ മേഖലയിലും സ്ത്രീകളും പുരുഷന്മാർക്കൊപ്പം. കേരളത്തിൽ നിന്നുള്ള വിദ്യാബാലൻ കാൻസ് ജൂറിയിൽ വരെ അംഗമായിരിക്കുന്നു. ഈ മാറ്റങ്ങളും വളർച്ചയും മെൽബണിൽ നടക്കുന്ന ഇന്ത്യൻ ചലച്ചിത്രമേളയിൽ വളരെ പ്രകടം. മേളയുടെ ബ്രാൻഡ് അംബാസിഡറായ വിദ്യാബാലൻ തന്റെ ഭാവിയെക്കുറിച്ചും കാൻസ് ജൂറിയിൽ അംഗമായതിനെക്കുറിച്ചും മെൽബണിൽ സംസാരിച്ചു.
Undoubtedly, it is the most celebrated film festival in the world. So it symbolizes an opportunity that's unparalleled in experiencing the best that world cinema has to offer. I'm hoping to enjoy that because as a student I've attended a lot of film festivals, watched films all over the world. I used to watch a film a night and then I joined films, and ironically when I should have been watching more films, the habit actually dwindled to nothing. I barely watch films anymore. So that's something I'm really looking forward to. Also, in the august company of the jury, the esteemed jury, because they're all very well accomplished people. They're people who I respect a lot. So it's going to be very exciting, I think.
10 ഭാഷകളിലായി 60 ചിത്രങ്ങളാണ് ഇന്ത്യൻ ചലച്ചിത്രമേള മെൽബണിൽ ഒരുക്കിയിരിക്കുന്നത്. പത്തേർ പഞ്ചാലി, ഷോലെ, ലഗാൻ, കണ്ണത്തിൽ മുത്തമിട്ടാൽ, ഡിസ്പൈറ്റ് ദ ഗോഡ്സ് എന്ന ഡോക്യുമെന്ററി, യഷ് ചോപ്രയുടെ റിട്രോസ്പെക്റ്റീവ്, അമിതാഭ് ബച്ചൻ റിട്രോസ്പെക്റ്റീവ് എന്നിങ്ങനെ ഒട്ടനവധി മികവുറ്റ ചിത്രങ്ങൾ. കെ ഗോപിനാഥൻ സംവിധാനം ചെയ്ത ഇത്രമാത്രം മേളയിലെ ഒരേ ഒരു മലയാള ചലച്ചിത്രം. പ്രശാന്ത് നായരുടെ ഡെല്ലി ഇൻ എ ഡേ എന്ന ഹിന്ദി സിനിമ മറ്റൊരു മലയാളി സാന്നിധ്യം. ശ്വേതാ മേനോനും ബിജു മേനോനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഇത്രമാത്രം സാങ്കേതികമായും കലാപരമായും ശ്രേഷ്ഠമെന്ന് പ്രേക്ഷകർ വിശേഷിപ്പിച്ചു. മികവുറ്റ അവതരണ ശൈലിയെന്നും ഇത്തരം സിനിമകൾ കൂടുതലായി മെൽബണിൽ കൊണ്ടുവരണമെന്നും ചിത്രം കണ്ടിറങ്ങിയ സുനിൽ മീതൽ അഭിപ്രായപ്പെട്ടു.
വളരെ നന്നായിട്ട് തോന്നി. മനുഷ്യന്റെ ജീവിതവും മരണവും ഒരു യാഥാർത്ഥ്യമാണെന്നുള്ള ആ വസ്തുത അവതരിപ്പിച്ച ആ ഫിലിമിനെ പറ്റി വളരെ നന്നായിട്ട്, യാതൊരു എന്താ പറയേണ്ടത്, എല്ലാ മനുഷ്യന്മാർക്ക് എല്ലാ വികാരങ്ങളും എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത്.
സാങ്കേതികമായി മികച്ച ചിത്രം എന്നായിരുന്നു മറ്റൊരു പ്രേക്ഷകൻ ഹിറ്റ്ലർ ഡേവിഡിന്റെ അഭിപ്രായം.
അല്ല, ഇതൊരു ക്ലാസിക്കൽ ഫിലിമാണ്.
അതെ,
പക്ഷേ സാധാരണക്കാരത് മനസ്സിലാക്കാൻ കുറച്ച് വിഷമമുണ്ടാവും. പക്ഷേ അതിൻ്റെ സാങ്കേതിക ചിന്തിച്ചു നോക്കുമ്പോൾ വളരെ നല്ലൊരു ഫിലിമാണിത്.
ഇങ്ങനെയുള്ള ചിത്രങ്ങൾ നമ്മുടെ ഇവിടെ മെൽബണിൽ വരാറുണ്ടോ?
ഇല്ല, അധികം ആൾക്കാർക്ക് പ്രസക്തി ഉണ്ടാവാറില്ല. കാരണം അവർ അധികം നോക്കുന്നത് മമ്മൂട്ടിയോ മോഹൻലാലോ അങ്ങനത്തെ ഫിലിമാണ്. അപ്പൊ അങ്ങനത്തെ ഫിലിമ് കളിക്കുമ്പോൾ അത് ആൾക്കാർ കിട്ടും. പക്ഷെ ഇങ്ങനത്തെ ക്ലാസിക്കൽ ഫിലിം വരുമ്പോൾ ആൾക്കാർ ചുരുക്കുകയാണ്.
ഏറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ചിത്രമെന്ന് ആൻ അലക്സാണ്ടർ ചൂണ്ടിക്കാട്ടി.
ഷോർട്ട് ഫിലിം ആയിരുന്നു.
കൽപ്പറ്റ നാരായണന്റെ ഇത്രമാത്രം എന്ന നോവലിനെ ആസ്പദമാക്കിയുള്ള ചിത്രത്തിലെ മരണത്തിന്റെ ശക്തമായ മുഖത്തെയും നോവൽ സിനിമയാക്കിയപ്പോൾ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ചും കെ ഗോപിനാഥൻ SBSനോട് സംസാരിച്ചു.
ഞാൻ സിനിമ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു പ്രമേയം ചെയ്യണമെന്നുള്ള ഒരു മുൻവിധിയോടുകൂടിയിട്ടല്ല തുടങ്ങിയത്. മറ്റ് പല സിനിമകളെ കുറിച്ചിട്ട്, ഇപ്പൊ കുഞ്ഞിരാമൻ നായരെ കുറിച്ചിട്ടുള്ള ഒരു സിനിമയുടെ സങ്കല്പം ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു സ്ക്രിപ്റ്റ് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നു. അങ്ങനെ അതൊക്കെ പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയപ്പോ എന്റെ അന്വേഷണത്തിൽ ഇങ്ങനെ ഒരു നോവൽ പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഒരു സമയമായിരുന്നു അത്. ആ പബ്ലിഷ് ചെയ്യപ്പെട്ട നോവല് കൽപ്പറ്റ നാരായണൻ എന്റെ അടുത്ത സുഹൃത്താണ്. അപ്പൊ ഈ നോവൽ സ്വാഭാവികമായിട്ട് ഞാൻ വായിക്കുന്നു. അപ്പൊ ആ നോവലിന്റെ പ്രമേയം മാത്രമല്ല, അതിന്റെ ഒരു അവതരണ രീതിയും ഒക്കെ തന്നെ വളരെ സിനിമയ്ക്ക് അനുയോജ്യമായിട്ടുള്ള, വളരെ പൊട്ടൻഷ്യലുള്ള ഒരു പ്രമേയവും അതുപോലെ തന്നെ നോവലിന്റെ ഒരു നോവൽ എഴുതിയിട്ടുള്ള രീതി തന്നെയും വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ദൃശ്യ ഭാഷ വളരെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു രീതിയിലാണ് അതിന്റെ ആഖ്യാനം. അപ്പൊ അങ്ങനെ രണ്ട് കാരണങ്ങൾ കൊണ്ടും, പിന്നെ മരണത്തിനെ സമീപിക്കുകയും മരണത്തിൽ കൂടെ ജീവിതത്തിന്റെയും മരണവും ജീവിതവും തമ്മിലുള്ള ഒരു വളരെ ദാർശനിക തലത്തിലുള്ള ഒരു ബന്ധത്തെ കുറിച്ച് വളരെ ആഴത്തിൽ വളരെ ക്രിപ്റ്റിക്കായിട്ട് സൂചിപ്പിക്കുന്ന ഒരു നോവൽ എന്ന നിലയ്ക്ക് എനിക്ക് ആ നോവൽ ക്രാഫ്റ്റിന്റെ രീതിയിലും പ്രമേയത്തിന്റെ രീതിയിലും ഒക്കെ അതിന് ഇഷ്ടപ്പെടുകയും, അപ്പൊ ഇത് സിനിമ ചെയ്യാമല്ലോ എന്നുള്ള തോന്നൽ ഉണ്ടായപ്പോൾ ഉടനെ തന്നെ അത് സിനിമ ചെയ്യാമെന്നുള്ള സമ്മതം ഞാൻ എഴുത്തുകാരന്റെ ഇന്ന് എന്റെ സുഹൃത്തായിട്ടുള്ള കൽപ്പറ്റ നാരായണന്റെ ഞാൻ വാങ്ങിക്കുകയാണ് ചെയ്തത്.
കഴിഞ്ഞ വർഷം ഇന്ത്യൻ സിനിമയിൽ നിന്നും വേർപിരിഞ്ഞു പോയ പ്രഗത്ഭ സംവിധായകനും പ്രൊഡ്യൂസറുമായിരുന്ന യഷ് ചോപ്രയെ മേളയിൽ ആദരിച്ചു. വിക്ടോറിയൻ ഗവൺമെന്റ് സംരംഭമായ ഈ മേളയിൽ ഫറാഖ് ഖാൻ, ഫാമല ചോപ്ര, സിമി ഗേർവാൾ, ഒനീർ ഉൾപ്പെടെ നിറഞ്ഞ താര സാന്നിധ്യമാണുള്ളത്. നൃത്ത ചുവടുകൾക്ക് പ്രസിദ്ധനായ പ്രഭുദേവ മലയാളികൾക്ക് അന്യനല്ല. തന്റെ അടുത്ത സിനിമയെപ്പറ്റി പ്രഭുദേവ സംസാരിച്ചു.
രമയാ വസ്തേവ ഇസ് ഇറ്റ്സ് ലൈക്ക് വി വെന്റ് ടു പൂനെ ആൻഡ് ഫ്രം പൂനെ ഇറ്റ് വാസ് ലൈക്ക് വൺ അവർ ജേർണി. വി ഡിഡ് 45 ഡേയ്സ് ഓഫ് ഷൂട്ടിംഗ് ഓഫ് വൺ ഷെഡ്യൂൾ ഇൻ ദ ബോർ വില്ലേജ്. ഇറ്റ്സ് കോൾ ഇൻ ദറ്റ് ബോർ വില്ലേജ്. ഇറ്റ്സ് ടിപ്പിക്കലി യു ക്യാൻ സീ എ സ്വിറ്റ്സർലാൻഡ്. വി സീ വൺ ആൻഡ് ഹാഫ് അവർ യൂസ് ടു ഡെയിലി ജേർണി ഫ്രം ടേക്ക് ട്രാവൽ ടു പൂനെ ടു വി ഡിഡ്ന്റ് ഗെറ്റ് എനി ടയർഡ് എനിത്തിങ് ബിക്കോസ് it's a superb location and it looks awesome with all the 45 days were a memorable experience for me.
നിർഭാഗ്യവശാൽ മേളയുടെ പ്രധാന അതിഥിയായിരുന്ന അമിതാഭ് ബച്ചന് തന്റെ മെൽബൺ യാത്ര റദ്ദാക്കേണ്ടി വന്നു. May 22 ദീവാർ എന്ന ചിത്രത്തിന് പകരം അനുരാഗ് കശ്യപ്, ദിവാകർ ബാനർജി, സോയ അക്തർ, കരൺ ജോഹർ എന്നിവർ സംവിധാനം ചെയ്ത ബോംബെ ടോക്കീസ് എന്ന ചിത്രത്തോടെ മേള അവസാനിക്കുന്നു. SBS റേഡിയോയ്ക്ക് വേണ്ടി മെൽബണിൽ നിന്നും ഡെലിസ് പോൾ.